നമസ്കാരം ജോത്സ്ന. SBS റേഡിയോ മലയാളം പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം.
ഓസ്ട്രേലിയയിലെ നാല് പ്രധാന നഗരങ്ങളിൽ ഷോ കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയുണ്ട് ഓസ്ട്രേലിയൻ അനുഭവങ്ങൾ?
വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഷോനായിട്ട് വരുന്നത്. ഐ മീൻ ഇൻഫാക്ട് ഫസ്റ്റ് ടൈമാണ് ഓസ്ട്രേലിയയിലേക്ക് വരുന്നത്. കുറെ ഷോസ് എൻക്വയറീസ് ഇതിനു മുമ്പ് വന്നിരുന്നു, പക്ഷെ എല്ലാം ഇങ്ങനെ ഓരോരോ കാരണങ്ങൾ കൊണ്ട് അതിങ്ങനെ ക്യാൻസലായി പോവായിരുന്നു. അപ്പോ ഇത്തവണയായിരുന്നു എനിക്ക് ഓസ്ട്രേലിയയിലേക്ക് വരാനായിട്ട് വിധിച്ചിട്ടുള്ള സമയം എപ്പോഴായിരുന്നു എന്ന് വിശ്വസിക്കണം. അപ്പം ആദ്യമായിട്ട് ഞാൻ വന്നത് അഹിം, ഓസ്ട്രേലിയൻ ഹബ് ഫോർ ഇന്ത്യൻ മ്യൂസിക് എന്ന് പറഞ്ഞിട്ട് ബ്രിസ്ബെയിനിലുള്ള ഒരു കൂട്ടായ്മ നടത്തുന്ന ഷോ ആണിത് ആയിരുന്നു ഇത്. ഞാനും ഉണ്ണിമേനോൻ, ഗായകൻ ഉണ്ണിമേനോനും പിന്നെ രമേഷ് പിഷാരടി ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ കൂടെ മൂന്ന് ഓർക്കസ്ട്ര മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. അതിന്റെ കൂടെ മൂന്ന് ഇവിടുത്തെ ഓസ്ട്രേലിയയിൽ നിന്നുള്ള മൂന്ന് ഇൻസ്ട്രുമെന്റലിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ചെറിയ ടീമായിരുന്നു, പക്ഷെ എന്നാലും നാല് ഷോയും ഇവിടുത്തെ മലയാളി ഓഡിയൻസ് വളരെ നല്ല രീതിയിൽ സ്വീകരിച്ചു, ഒരുപാട് സ്നേഹം തന്നു, ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു. അപ്പൊ വളരെ ഹാപ്പിയാണ് ഞാൻ.
മറ്റ് ഒരുപാട് രാജ്യങ്ങളിൽ ഇതിനു മുമ്പ് പോയിട്ടുണ്ട്, അവിടെ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് വന്നപ്പോൾ എന്തെങ്കിലും പ്രത്യേകത ഇവിടെ തോന്നിയായിരുന്നു?
എനിക്കൂടെ ഇവിടുത്തെ ഓഡിയൻസ് എനിക്ക് കുറച്ചും കൂടെ വാം ആയിട്ട് തോന്നി. എനിക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളെ വെച്ച് നോക്കുമ്പോ കുറച്ചും കൂടെ ഞങ്ങൾക്ക് തരുന്ന ഒരു ഹോസ്പിറ്റാലിറ്റിയുടെ കാര്യത്തിലായാലും പ്രോഗ്രാമിന് വരുന്ന ഓഡിയൻസിന്റെ കാര്യത്തിൽ വളരെ റിസെപ്റ്റീവ് ആയിരുന്നു ഓഡിയൻസ്. ഒരു കംപ്ലീറ്റ് മ്യൂസിക് ലവേഴ്സ്, എന്ത് ടൈപ്പ് സോങ് കൊടുത്താലും അവർക്ക് ഇഷ്ടമാണ്. പിന്നെ അനാവശ്യമായിട്ടുള്ള കമന്റടികളില്ല, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. അപ്പൊ വളരെ നല്ല ഭയങ്കര ലവിംഗ് ആയിട്ടുള്ള ആൾക്കാരായിട്ടാണ് എനിക്ക് തോന്നിയത്.
അത് ഈ അനാവശ്യമായിട്ടുള്ള കമന്റടികൾ മറ്റ് പല ഭാഗത്തും ഉണ്ടാകാറുണ്ടോ പലയിടത്തും പോകുമ്പോ?
അത് നമ്മൾ ഷോസ് ഒക്കെ ചെയ്യുമ്പോ ഉണ്ടാവുമല്ലോ. അതായത് ഇപ്പൊ നമ്മള് അതായത് നാട്ടിലാണെങ്കിലും മറ്റു പല സ്ഥലങ്ങളിലാണെങ്കിലും ചിലപ്പോ ഓഡിയൻസിന്റെ ഇടയിൽ രണ്ടു മൂന്ന് പേര് ചുമ്മാ ഇങ്ങനെ ആളാവാൻ വേണ്ടി കമന്റ് അടിക്കുന്ന ഒരു പ്രവണത പൊതുവെ ഉണ്ടല്ലോ ഓഡിയൻസിന്റെ ഇടയില്. അപ്പം അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും ഇപ്രാവശ്യം സത്യം പറഞ്ഞാൽ ഉണ്ടായില്ല.
അപ്പൊ ലോക മലയാളികൾക്ക് അഭിമാനമാണ് ഓസ്ട്രേലിയൻ മലയാളികൾ എന്നാണ് ജോത്സ്ന പറഞ്ഞു വരുന്നത്.
എന്ന് വേണമെങ്കിൽ പറയാം, തീർച്ചയായിട്ടും.
തീർച്ചയായും നല്ലൊരു കോംപ്ലിമെന്റ്. എന്തായാലും പക്ഷെ ഓസ്ട്രേലിയയിൽ, ഓസ്ട്രേലിയയിൽ നാല് നഗരങ്ങളിൽ പോയി, ഏറ്റവും ഇഷ്ടപ്പെട്ട നഗരം ഏതാ?
എനിക്ക് ഇത്രയും കണ്ട സ്ഥലങ്ങളിൽ എനിക്ക് തോന്നുന്നു എന്റെ ഒരു പേഴ്സണൽ ഇത് പറയാണ്, എനിക്ക് അഡലൈഡ് സത്യം പറഞ്ഞാൽ വളരെ ഇഷ്ടപ്പെട്ടു. കാരണം അഡലൈഡില് പോയപ്പോഴാണ് ഞങ്ങൾക്ക് കുറച്ചും കൂടി കൺട്രി സൈഡ് ഒക്കെ കാണാൻ പറ്റിയത്. പിന്നെ അവിടെ പൊതുവെ കുറച്ചുകൂടി ചെറിയ സ്ഥലമാണ്, ഭയങ്കര കാമൻ ക്വയറ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കാം എനിക്കെന്തോ അഡലൈഡിനോട് ഒരു പ്രത്യേക ഇഷ്ടം തോന്നി കണ്ടപ്പോ.
ഓസ്ട്രേലിയയിൽ വന്നിട്ട് ഇപ്പോഴത്തെ ഒരു ട്രിപ്പില് ഒരു എന്തെങ്കിലും രസകരമായിട്ടുള്ള അല്ലെങ്കിൽ മറക്കാനാവാത്ത അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടോ സ്റ്റേജിനകത്തോ അല്ലെങ്കിൽ സ്റ്റേജിന് പുറത്തോ?
ബേസിക്കലി എനിക്കെന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് ഒരുപാട് പേര് എന്നെ ഫസ്റ്റ് ടൈം പെർഫോം ചെയ്ത് കണ്ടിരുന്ന ഓഡിയൻസിന്റെ ഒരുപാട് പേര് ആദ്യമായിട്ടാണ് ഞാൻ പെർഫോം ചെയ്ത് കാണുന്നത്. ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിന്റെ ഇടയിൽ ഒരു ആന്റി വന്നിട്ട് എന്റെ കൈയൊക്കെ പിടിച്ച് ഭയങ്കര ഇമോഷണൽ ആയി കണ്ടൊക്കെ നിറയൊക്കെ ചെയ്തു. അപ്പൊ അതെനിക്ക് സത്യം പറഞ്ഞാൽ പേഴ്സണലി തീർച്ചയായിട്ടും മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. ഐ ഫെൽറ്റ് വെരി നൈസ്. അത്രയും സ്നേഹം കിട്ടിയപ്പോ ഒരുപാട് സന്തോഷം തോന്നി, നല്ല അഭിപ്രായം പറഞ്ഞപ്പോ സന്തോഷം തോന്നി.
എന്താണ് ഈ ഒരു ആന്റി വന്ന് ഇങ്ങനെ കൈ പിടിച്ച് ഏതെങ്കിലും ജോത്സ്ന പാടി ഏതെങ്കിലും പാട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടായിരുന്നു, എങ്ങനെയായിരുന്നു?
പൊതുവേ അതേന്ന് ആന്റി പറഞ്ഞിരുന്നത്, ഇങ്ങനെ ഷോസ് കാണാറുണ്ട്, ടിവിയില് കാണാറുണ്ട്. അപ്പൊ നേരിട്ട് കണ്ടപ്പോഴും പാട്ട് കേട്ടപ്പോഴൊക്കെ ഒരുപാട് ഇഷ്ടം തോന്നി എന്ന് പറഞ്ഞിട്ട് കൈയൊക്കെ പിടിച്ച് കണ്ണൊക്കെ നിറഞ്ഞ് അങ്ങനെ. അപ്പൊ എനിക്കും കുറച്ച് ഞാനും കുറച്ച് ഇമോഷണൽ ആയി. അപ്പൊ അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായി. എനിക്കൊന്ന് സിഡ്നിയിലെ സ്റ്റേജിൽ വെച്ചിട്ടായിരുന്നു അത്. അപ്പം അത് ആക്ച്വലി എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. മനസ്സ് നിറഞ്ഞു എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. അപ്പൊ തീർച്ചയായിട്ടും ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് ഐ വിൽ ടേക്ക് ബാക്ക് ഹോം വിത്ത് മീ.
അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ വീണ്ടും ഓസ്ട്രേലിയയിലേക്ക് വരണമെന്നുണ്ടോ?
പിന്നെ തീർച്ചയായിട്ടും.
ഓക്കെ, എന്തായാലും കൂടുതൽ വലിയ ട്രൂപ്പുകളിൽ വീണ്ടും വീണ്ടും വരുന്നു പ്രതീക്ഷിക്കാം. എന്തായാലും ഞാൻ ഇപ്പോ ജോത്സ്നയുടെ ഒരു സിനിമ കരിയറിനെ കുറിച്ച് ചോദിക്കുമ്പോഴത്തേ സിനിമയിലേക്ക് എത്തിയതിനെ കുറിച്ച് ഒന്ന് പറയാം.
ഞാൻ ഒരുപാട് അവസരങ്ങളിൽ ഞാൻ കഥ പറഞ്ഞിട്ടുണ്ട്, അപ്പൊ ഞാൻ മാക്സിമം ഷോർട്ടാക്കി പറയാം.
തീർച്ചയായും, കാരണം ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഓസ്ട്രേലിയൻ മലയാളികളുടെ ഒരു കാര്യം, ഇവിടെ അധികം മലയാളം മാധ്യമങ്ങളില്ല, അതുകൊണ്ട് തന്നെ അധികം പേര് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല അവർക്ക് വേണ്ടി കൂടെ.
എന്റെ ഒരു ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത്, ഞാൻ ടെൻത്ത് വരെ ഗൾഫിലായിരുന്നു, അബുദാബിയിലായിരുന്നു. അത് കഴിഞ്ഞ് ഇലവൻത്ത് പഠിക്കാനായിട്ട് നാട്ടിൽ ജോയിൻ ചെയ്ത സമയത്താണ് എൻ്റെ ഒരു റിലേറ്റീവ് വഴിയാണ് ഞാൻ മോൻസിത്താര സാറിനെ പരിചയപ്പെടുന്നത്. അപ്പോ ആ ടൈമിൽ എന്നോട്, അതായത് എന്റെ എന്റെ റിലേറ്റീവ് എന്ന് പറഞ്ഞ പത്മകുമാർ എന്നാണ് പുള്ളിയുടെ പേര്. അപ്പോ പുള്ളിയാണ് എന്റെ കാര്യം മോൻസ്റ്റാറ സാറിനോട് പറഞ്ഞത്. ഇങ്ങനെ എന്റെ ഒരു കസിൻ സിസ്റ്റർ ഉണ്ട്, അത്യാവശ്യം പാടും എന്നൊക്കെ പറഞ്ഞപ്പോ മോനങ്കിൾ പറഞ്ഞു കുട്ടിയോട് വരാൻ പറയൂ, വോയിസ് ടെസ്റ്റ് നോക്കാം എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം തൃശ്ശൂർ ചേതന സ്റ്റുഡിയോസിൽ വെച്ച് പ്രണയ മണിത്തുവൽ എന്ന് പറഞ്ഞ ഫിലിമിന്റെ ഒരു സോങ്ങിന്റെ കോറസ് റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ കോറസ് പാടി ആ സോങ്ങിന്, അത് എം ജി ശ്രീമാർ സാർ പാടിയ ഒരു പാട്ടിന്റെ കോറസ് ആയിരുന്നു. അപ്പൊ അത് പാടി കോറസ് പാടി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ മോനങ്കിൽ പറഞ്ഞ ഒരു പാട്ട് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നാളെ വന്നിട്ട് നമുക്ക് എന്തായാലും ചുമ്മാ ഒരു ടേക്ക് എടുത്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നെക്സ്റ്റ് ഡേ പോയാണ് പാട്ട് പഠിക്കുന്നത്. ആ ഫിലിമിൽ തന്നെ പ്രണയമണിത്തുവൽ എന്ന് പറഞ്ഞ ഫിലിമിൽ തന്നെ വളകിലുക്കം കേട്ടിടി എന്നിട്ടുള്ള പാട്ടായിരുന്നു. സുജായ് ചേച്ചിയുടെ കൂടെയുള്ള ഒരു ഫീമെയിൽ ഡ്യുവറ്റ് ആയിരുന്നു അത്. അപ്പൊ ഞങ്ങളെ രണ്ടുപേരും കൂടി ആണ്, ഐ മീൻ എന്റെ ഫസ്റ്റ് സോങ് സുജാത ചേച്ചിയുടെ കൂടെയുള്ള ഒരു ഫീമെയിൽ ഡ്യുവറ്റ് ആയിരുന്നു. സ്മിത എന്ന് പറഞ്ഞ കുട്ടിയും പാടിയിട്ടുണ്ടായാലും. അപ്പൊ എന്താ വെച്ചാൽ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അത് സ്ട്രേറ്റ് ആവുന്നുള്ള ഗ്യാരണ്ടി ഒന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് തുളസിദാസ് സാർ വന്ന് കേട്ടു, തുളസിദാസ് സാറിന്റെ ഫിലിമാണത്. അപ്പോ അദ്ദേഹം വന്ന് കേട്ടു, അദ്ദേഹത്തിന് വോയിസ് ഇഷ്ടമായി, അപ്പം അങ്ങനെ അത് അത് സ്ട്രേറ്റ് ആക്കിയതാണ്.
നമ്മളാണെന്ന് തോന്നുന്നല്ലേ ആദ്യമായിട്ടൊന്ന് ജോത്സ്നയെ ഹിറ്റ് ആക്കിയത്?
അതെ അതെ അതെ, നമ്മൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ സോങ് പാടുന്നത്. നമ്മളുടെ പാട്ടാണ് ശരിക്കും എന്റെ ഒരു കരിയറിൽ ഒരു വലിയൊരു ബ്രേക്ക് ആയത്, അതാണ് ഡെഫിനറ്റ്ലി.
എന്തായിരുന്നു നമ്മളുടെ പാട്ട് പാടുമ്പോഴത്തേക്ക് ഇത്രയും വലിയൊരു ഹിറ്റ് ആയ ഒരു പാട്ടും കൂടി ആയിരുന്നു, അത്രയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു?
അത് നല്ല പാട്ടായിരുന്നു, അത് കേൾക്കുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കാരണം അതിന്റെ വരികളും അതിന്റെ കോമ്പസിഷനൊക്കെ വളരെ നല്ലതാണ്. അപ്പം അതുകൊണ്ടൊരു ആരും അത് കേട്ട മോശാഭിപ്രായം പറയില്ല എന്ന് തോന്നുന്നു എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എന്തായാലും പടം വന്നു, കമൽ സാർ അത് ഭയങ്കര അത് ഗംഭീരമായിട്ട് പിക്ചറൈസ് ചെയ്തു. അപ്പൊ എല്ലാം കൂടി വന്നപ്പോ അതൊരു ഓൾ ഇൻ ഓൾ ഒരു എല്ലാരും നല്ല രീതിയിൽ സ്വീകരിച്ചു ആ പാട്ടിനെ. അപ്പോ അത് ശരിക്കും എന്റെ ഒരു ഭാഗ്യം, അത്രയുള്ളൂ.
പാട്ടൊന്ന് പാടിക്കൊണ്ട് ഓർമ്മിക്കാൻ പറ്റുമോ?
പിന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഞാൻ ഇപ്പൊ മെൽബണിലെ കാറ്റൊക്കെ കൊണ്ട് തൊണ്ടയൊക്കെ കുറച്ച് അടഞ്ഞിരിക്കുകയാണ്. അപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ദയവായിട്ട് ക്ഷമിക്കണം. പക്ഷേ ഡെഫിനറ്റ്ലി ടു ലൈക്ക്.
ജോസിനയുടെ ശബ്ദത്തെ കുറിച്ച് ആർക്കും ഒരു സംശയം ഇല്ലാത്തതുകൊണ്ട് തൊണ്ടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ആൾക്കാർ ക്ഷമിച്ചോളും.
ഓ ശരിയാക്കട്ടെ. സുഖമായി
ജോത്സന പാടിയിരിക്കുന്ന പാട്ടുകളെല്ലാം തന്നെ ഇത്തരത്തിലൊരു കുറച്ച് മനസ്സിനകത്ത് സന്തോഷം ആവേശം ഉണ്ടാക്കുന്ന പാട്ടുകളാണെന്ന് തോന്നുന്നല്ലോ അല്ലേ? അത് ജോത്സനയുടെ ശബ്ദം ഇപ്പൊ സംസാരിക്കുമ്പോ തന്നെ ശബ്ദത്തിൽ ഒരു കുസൃതിയും ഒരു ആവേശവും ഒക്കെ ഉണ്ട്. അത് തന്നെയാണോ ഈ പാട്ടുകളും അങ്ങനെ ആവാനുള്ള കാരണം?
അത് അങ്ങനെ ചോദിച്ചാല് നമുക്ക് നമുക്ക് എല്ലാവർക്കും ഓരോന്ന് വിധിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ എനിക്കെന്ന് വെച്ചാൽ എന്റെ ഒരു എനിക്ക് അങ്ങനത്തെ പാട്ടുകൾ കിട്ടി എന്നുള്ളത് എന്റെ ഒരു എന്താ പറയാ എന്റെ ഒരു ഗുഡ് ലക്ക്, അത്രേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. അപ്പൊ എനിക്കെന്ന് വെച്ചാൽ ഒരു 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 കൺസിഡറബിൾ ബാലൻസ് ഉള്ള പാട്ടുകൾ കിട്ടി. മെലഡീസും പാടിയിട്ടുണ്ട്, അതുപോലെ കുറച്ച് ഫാസ്റ്റ് ആയിട്ടുള്ള സോങ്സും പാടിയിട്ടുണ്ട്. അപ്പൊ പൊതുവെ എല്ലാരും പറയാറുണ്ട്, അതായത് എന്റെ പാട്ട് പൊതുവെ ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ സന്തോഷമായിട്ടുള്ള പാട്ടുകളാണ് കൂടുതലുള്ളത്, സങ്കടപ്പാട്ടുകൾ കുറവാണ്. ഒരു സത്യമാണ് ശരിക്കും.
ജോസ്നമ്മുടെ സങ്കടപ്പാട്ടുകൾ ഏതാ ഉള്ളത് കാര്യമായിട്ട് എന്റെ മനസ്സിൽ പെട്ടെന്നൊന്നും വരുന്നില്ല.
അതെ, ഞാന് ഞാൻ ആക്ച്വലി ജലോത്സവം എന്ന് പറഞ്ഞൊരു പടത്തിന് വേണ്ടിയിട്ട് അൽഫോൺസ് ചേട്ടന്റെ മ്യൂസിക്കിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അതൊരു പ്രോപ്പർ ഒരു ഒരു പാത്തോസ് സോങ് ആണ്. അത് കമേഴ്ഷ്യലി അത്ര സക്സസ്ഫുൾ ആയില്ല ആ ഫിലിം. പക്ഷെ എനിക്ക് ഞാൻ പാടിയ പാട്ടുകൾ എനിക്ക് ഭയങ്കര എനിക്കൊരു പേഴ്സണലി ഒരു ഇഷ്ടമുള്ള ഒരു പാട്ടാണത്. ജലോത്സവം എന്ന് വെച്ചാൽ സിബി മലയാള സാറിന്റെ ഫിലിം, അതിലെ അൽഫോൺസ് ചേട്ടന്റെ മ്യൂസിക്കിൽ പാടിയതാണ്. കണ്ണീരിന്റെ കായൽ എന്ന് പറഞ്ഞിട്ട് ഒരു സോങ്.